ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സമഗ്ര ആരോഗ്യം എന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് ബജറ്റാനന്തര വെബിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സാഹചര്യം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ പ്രസ്താവന നടത്തി. സംഘർഷം ലഘൂകരിക്കുന്നതിന് നയതന്ത്ര മാർഗ്ഗങ്ങൾ പിന്തുടരണമെന്ന് കേന്ദ്രമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദിന സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിൽ. കൊച്ചിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർ എംബസിയുടെ മുൻകൂർ അനുവാദമില്ലാതെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കടക്കരുതെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. T20 ക്രിക്കറ്റ് ലോകകപ്പിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ സഞ്ജു സാംസണ് വിമാനത്താവളത്തിൽ ഊഷ്മള വരവേൽപ്പ്. വാർത്തകൾ വിശദമായി. ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൌകര്യങ്ങൾ രാജ്യത്ത് അടുത്ത കാലത്തായി വളരെയധികം ശക്തിപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ബജറ്റാനന്തര വെബിനാറിൽ അദ്ദേഹം പറഞ്ഞു. സമഗ്ര ആരോഗ്യം എന്ന കാഴ്ചപ്പാടോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ പൈതൃകത്തിന്റെ ഭാഗമായ യോഗ, ആയുർവേദം തുടങ്ങിയവയ്ക്ക് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആയുഷ്മാൻ ഭാരത് യോജന, ആരോഗ്യമന്ത്രി എന്നിവയിലൂടെ ഗ്രാമീണ തലങ്ങളിലടക്കം ആരോഗ്യ സേവനങ്ങൾ വ്യാപിപ്പിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു.
और होलिस्टिक हेल्थ के लिए एक विशाल विजन पर काम कर रहा है. पिछले कुछ वर्षों में देश का हेल्थ इंफ्रास्ट्रक्चर मजबूत हुआ है. सैकड़ों जिलों में नए नए मेडिकल कॉलेज खुल गए हैं. आयुष्मान भारत योजना, आरोग्य मंदिरों के माध्यम से स्वास्थ्य सेवाओं की पहुंच गांव गांव तक बढ़ाई गई है.
प्रतिपक्ष बहलते തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പശ്ചിമേഷ്യൻ സാഹചര്യം സഭ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. രണ്ടു തവണ നിർത്തിവച്ച സഭാ നടപടികൾ 3 മണിക്ക് പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭ പിരിയുകയായിരുന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെടുന്ന പ്രതിപക്ഷ പ്രമേയം അവതരിപ്പിക്കാൻ പ്രിസൈഡിംഗ് ഓഫീസർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നു. പശ്ചിമേഷ്യൻ വിഷയത്തിൽ വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തിയെന്നും ചർച്ച അനുവദിക്കാൻ സാധിക്കില്ലെന്നും പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചു. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിനാണ് ഇന്ന് തുടക്കമായത്. ICC T20 ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ പുരുഷ ടീമിന് പാർലമെന്റ് ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. KP ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ അന്തരിച്ച മുൻ പാർലമെന്റ് അംഗങ്ങൾക്ക് സഭ ചരമോപചാരം അർപ്പിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിന് സംഭാഷണ നയതന്ത്ര മാർഗ്ഗങ്ങൾ പിന്തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഫലപ്രദമായ നടപടികൾ ഉറപ്പാക്കാൻ വിവിധ മന്ത്രാലയങ്ങൾ ഏകോപിതമായി പ്രവർത്തിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തെക്കുറിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രസ്താവന നടത്തുകയായിരുന്നു കേന്ദ്രമന്ത്രി. വിഷയത്തിൽ കഴിഞ്ഞ മാസം 20 തന്നെ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. സംഘർഷം കൂടുതൽ ശക്തമായ സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ സുരക്ഷാസ്ഥിതി വഷളായിട്ടുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. സംഘർഷം മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നത് സാധാരണ ജനജീവിതത്തെയും ദൈനംദിന പ്രവർത്തനങ്ങളെയും ബാധിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് സിവിൽ വ്യോമയാന പ്രവർത്തനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി കെ റാംമോഹൻ നായിഡു. നിലവിലെ സ്ഥിതിഗതികൾ സർക്കാർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം അറിയിച്ചു. മേഖലയിലെ വിമാനക്കമ്പനികളുമായി DGCA ആശയവിനിമയം നടത്തിയിരുന്നു. പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമേ വിമാനങ്ങൾ സർവീസ് നടത്തുകയുള്ളൂവെന്നും ഇത് സംബന്ധിച്ച സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ളതായും ശ്രീ റാംമോഹൻ നായിഡു വ്യക്തമാക്കി.
Whatever best we can do in terms of having safe operations and making people travel from those destinations back to India, we are able to do with the help of the airlines. They have also been very considerate, even though there is an active field that is there in the airspace in West Asia. They have been thoroughly looking at the slots where they are safe to operate and where the airports are open. They are trying to operate to these destinations. Until now, around 90,000 people have been able to travel in the last 1 week itself.
കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ശേഷം രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇന്ത്യൻ സംസ്കാരത്തിന് പ്രകൃതിയുമായും പരിസ്ഥിതിയുമായും അടുത്ത ബന്ധമാണുള്ളതെന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് BJP അംഗം ഘനശ്യാം തിവാരി പറഞ്ഞു. വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ പരിസ്ഥിതി സംരക്ഷണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികളെ അദ്ദേഹം പ്രശംസിച്ചു. രാജ്യത്തെ 60 കോടി ജനങ്ങളെ ജലപ്രതിസന്ധി ബാധിക്കുന്നതായി നീതി ആയോഗ് റിപ്പോർട്ട് ചെയ്തതായും ജലസുരക്ഷയിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വൈഎസ്ആർ കോൺഗ്രസ് എംപി അയോധ്യ റാമിറെഡ്ഡി പറഞ്ഞു. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർ എംബസിയുടെ മുൻകൂർ അനുവാദമില്ലാതെ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കടക്കരുതെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. മറ്റ് രാജ്യങ്ങളിലേക്ക് അതിർത്തി പ്രദേശങ്ങളിലൂടെ കരമാർഗം യാത്ര ചെയ്യാനുള്ള ഏത് നീക്കവും എംബസിയിൽ നിന്ന് വ്യക്തമായ മാർഗനിർദ്ദേശം നേടിയതിനു ശേഷം മാത്രമേ പാടുള്ളൂ എന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇറാനിയൻ പ്രദേശം വിട്ടുപോയവർക്ക് അടുത്ത രാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വന്നാൽ സഹായം നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നും എംബസി അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാർക്കായി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈനുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. +9891281915, +9891281902, +9891281909, +9899321917, 9359 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് അസംസ്കൃത എണ്ണവില ബാരലിന് $120 സാഹചര്യത്തിൽ അടിയന്തര യോഗം ചേരാനൊരുങ്ങി G7 രാജ്യങ്ങൾ. സംഘർഷം സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. പ്രധാന കപ്പൽപാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഊർജ്ജ വിതരണത്തിൽ ദീർഘകാലം തടസ്സം നേരിട്ടേക്കാമെന്ന ആശങ്കയെ തുടർന്നാണ് ആഗോള എണ്ണവിലയിൽ വർധനയുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദിന സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കൊച്ചിയിൽ അദ്ദേഹം വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വികസിത കേരളം മോദിക്കൊപ്പം എന്ന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായി സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച സുശക്തി സ്വയം സഹായ സംഘങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കുടുംബശ്രീ പോലെ ഭാവിയിൽ ലോകം ശ്രദ്ധിക്കുന്ന മാതൃകയായി സുശക്തി മിഷൻ മാറുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭിന്നശേഷിക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സമഗ്ര പുനരധിവാസം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. കുനോ ദേശീയോദ്യാനത്തിലെ ജ്വാല എന്ന പെൺചീറ്റ 5 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഇതോടെ രാജ്യത്ത് ജനിച്ച ചീറ്റക്കുഞ്ഞുങ്ങളുടെ എണ്ണം 33. ഇതോടെ രാജ്യത്തെ ചീറ്റപ്പുലികളുടെ എണ്ണം 53 ഉയർന്നെന്നും ചീറ്റ സംരക്ഷണത്തിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്നും കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. വികസിത് ഭാരത് ജി റാം ജി നിയമം 2025 ഗ്രാമവികസന മന്ത്രാലയം ലോഗോ ഡിസൈൻ മത്സരം സംഘടിപ്പിക്കുന്നു. MyGOV പോർട്ടലിലൂടെയാണ് മത്സരം. ഈ മാസം 20 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. T20 ക്രിക്കറ്റ് ലോകകപ്പിലെ ഉജ്ജ്വല വിജയത്തിനു ശേഷം സഞ്ജു സാംസൺ തിരുവനന്തപുരത്ത് തിരികെയെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സഞ്ജുവിന് മന്ത്രി വി ശിവൻകുട്ടിയും ക്രിക്കറ്റ് ആരാധകരും ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. ഇന്ത്യ വിജയകിരീടം ചൂടിയ ടൂർണമെന്റിൽ സഞ്ജുവിന്റെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം നിർണായകമായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസെക്സ് 1352 ഇടിഞ്ഞ് 77,566, നിഫ്റ്റി 422 ഇടിഞ്ഞ് 24,028 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 160 കുറഞ്ഞ് 118,560, ഗ്രാമിന് 14,820 ഇന്നത്തെ വില. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുസ്തഫ ഖമനേയിയെ അഭിനന്ദിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാന് പുടിൻ പിന്തുണ അറിയിച്ചു. സ്ഥാനാരോഹണത്തിൽ അമേരിക്ക പ്രതികരിച്ചിട്ടില്ലെങ്കിലും മുസ്തഫ ഖമനേയിയെ ലക്ഷ്യമിടുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. US ഇസ്രായേൽ ആക്രമണത്തിൽ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട് 9 ശേഷമാണ് മകനായ മുസ്തഫ ഖമനേയി ഇറാൻ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സമഗ്ര ആരോഗ്യം എന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് ബജറ്റാനന്തര വെബിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സാഹചര്യം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പാർലമെന്റിൽ പ്രസ്താവന നടത്തി. സംഘർഷം ലഘൂകരിക്കുന്നതിന് നയതന്ത്ര മാർഗങ്ങൾ പിന്തുടരണമെന്ന് കേന്ദ്രമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദിന സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിൽ. കൊച്ചിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർ എംബസിയുടെ മുൻകൂർ അനുവാദമില്ലാതെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കടക്കരുതെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. T20 ക്രിക്കറ്റ് ലോകകപ്പിലെ ഉജ്ജ്വല വിജയത്തിനു ശേഷം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ സഞ്ജു സാംസൺ വിമാനത്താവളത്തിൽ ഊഷ്മള വരവേൽക്കും. വാർത്തകൾ കഴിഞ്ഞു.